2019 June 26 ബുധനാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. കൈക്കൂലി കൂടാതെ നിർമ്മാണാനുമതി. തളിപ്പറമ്പിൽ പ്രവാസി സംരംഭകൻ സാജന്റെ ജീവത്യാഗം. തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നിർമ്മാണ അനുമതികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വൻ അഴിമതികളിലേക്കും ക്രമക്കേടുകളിലേക്കും വെളിച്ചം വീശാൻ നിമിത്തമായി സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ഇതേച്ചൊല്ലി ചർച്ചകളും സംവാദങ്ങളും നടക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിടാനുമതിയുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിമാർക്കുള്ള അമിതാധികാരം കുറയ്ക്കാൻ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച നിയമസഭയ്ക്ക് ഉറപ്പു നൽകുകയുണ്ടായി. പഞ്ചായത്തുകളിലും നഗരസഭകളിലും അപ്പീൽ സംവിധാനത്തിനുള്ള ഏർപ്പാടുകളുമുണ്ടാക്കും. നഗരസഭകളിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് മാത്രമേ ട്രൈബ്യൂണൽ സംവിധാനമുള്ളൂ. എല്ലാ കോർപ്പറേഷനുകളിലും ട്രൈബ്യൂണലിനെ നിയമിക്കും. അപേക്ഷകനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അപ്പപ്പോൾ സംശയങ്ങൾ ഉന്നയിക്കുന്നത് തടയാനും നടപടിയുണ്ടാകും. കെട്ടിട നിർമ്മാണ അപേക്ഷയിലെ ന്യൂനതകളുണ്ടെങ്കിൽ കൃത്യമായി പരിശോധിച്ച് ഒരു പ്രാവശ്യമേ അപേക്ഷകനോട് വിശദീകരണം ചോദിക്കാവൂ. പെർമിറ്റിനായുള്ള ഓൺലൈൻ സംവിധാനം പാകപ്പിഴകൾ പരിഹരിച്ച് കൂടുതൽ കാര്യക്ഷമമാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. നിയമസഭയ്ക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിന് പിന്നാലെ പഞ്ചായത്ത് ഡയറക്ടർ പുറപ്പെടുവിച്ച സർക്കുലറിൽ പഞ്ചായത്തുകളിൽ തീർപ്പാകാതെ കിടക്കുന്ന മുഴുവൻ കെട്ടിട നിർമ്മാണ അപേക്ഷകളിലും ജൂലൈ 10 തീരുമാനമെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപേക്ഷകൾ കൈകാര്യം ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ സർക്കുലറിൽ വിശദീകരിക്കുന്നുണ്ട്. അപേക്ഷ ലഭിച്ചാൽ സെക്രട്ടറി 15 തീരുമാനമെടുത്ത് അപേക്ഷകനെ അറിയിച്ചിരിക്കണം. ഇക്കാര്യം ഡെപ്യൂട്ടി ഡയറക്ടർമാർ ഉറപ്പുവരുത്തണം. അപേക്ഷകൾ വച്ചുതാമസിപ്പിക്കുന്ന പഞ്ചായത്തുകളുടെ പട്ടിക തയ്യാറാക്കി മേലധികാരികളെ അറിയിക്കുകയും വേണം. അപേക്ഷകരുടെ പരാതി പരിശോധിക്കാൻ പഞ്ചായത്തുകളിലും സമിതികൾ രൂപീകരിക്കണം. അതത് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും ഈ സമിതിയുടെ അധ്യക്ഷൻ. കെട്ടിട നിർമ്മാണ അപേക്ഷകൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും മാസത്തിൽ 2 പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കാര്യങ്ങൾക്ക് ഒരു ചിട്ടയും ക്രമവും പരിഹാരമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നല്ലതുതന്നെ. ഇത് തുടർ പ്രക്രിയ ആവുകയും വേണം. വ്യക്തമായ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ ഉള്ളപ്പോൾ കെട്ടിട നിർമ്മാണത്തിലേക്കുള്ള അപേക്ഷകൾ വച്ചുതാമസിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ അനുമതി പത്രങ്ങൾക്കായി അപേക്ഷകർ അനേകം തവണ കയറിയിറങ്ങേണ്ടി വരുന്നു. പ്രധാനമായും അഴിമതിയാണ് ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. അനുമതി വൈകുന്തോറും കാണേണ്ട ഉദ്യോഗസ്ഥനെ അപേക്ഷകൻ കാണേണ്ട രീതിയിൽ കാണുമെന്ന് ഉറപ്പാണ്. നേരെ ചൊവ്വേ അനുമതി ലഭിക്കുക അപൂർവ സൌഭാഗ്യമായി കരുതിയാൽ മതി. രാഷ്ട്രീയ ബലമോ കൈക്കൂലിയോ ഇല്ലാതെ ചുരുക്കം പേർക്ക് ഉദ്ദേശിച്ച സമയത്ത് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കാറുള്ളൂ. തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിട നിർമ്മാണ അപേക്ഷകൾ സാധാരണഗതിയിൽ കെട്ടിക്കിടക്കേണ്ട സാഹചര്യം കുറവാണ്. കാരണം റേഷൻ കാർഡിനുള്ള അപേക്ഷകൾ പോലെ നിർമ്മാണ പെർമിറ്റിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ഒരു പഞ്ചായത്തിലോ നഗരസഭയിലോ എത്തുന്ന അപേക്ഷകൾക്ക് പരിമിതിയുണ്ടാകും. ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ മനസ്സുവച്ചാൽ ഒട്ടും വൈകാതെ അപേക്ഷകൾ പരിശോധിച്ച് തീരുമാനവുമെടുക്കാം. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലുമുണ്ടെങ്കിൽ യഥാസമയം അപേക്ഷകനെ അറിയിച്ച് തിരുത്താൻ ആവശ്യപ്പെടാം. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഏറെ ദിവസമൊന്നും വേണ്ട. വാർത്താവിനിമയ ബന്ധം അത്രയേറെ സുഗമമാണ്. അപേക്ഷയിൽ തീരുമാനം നീണ്ടുപോകുന്നതിന് പ്രധാന കാരണം അഴിമതിയുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാൻ വിശേഷ ബുദ്ധിയൊന്നും വേണ്ട. ആർക്കെങ്കിലുമൊക്കെ കൈമടക്ക് കൊടുക്കാതെ ഇവിടെ ഒരു നിർമ്മാണവും പൂർത്തിയായിട്ടില്ലെന്ന് പകൽ പോലെ സത്യമാണ്. അഴിമതി വളർത്തുന്ന ഈ വ്യവസ്ഥ ഇല്ലാതാക്കുമ്പോഴേ തദ്ദേശ സ്ഥാപനങ്ങൾ തീർത്തും ജനസൌഹൃദമെന്ന് പറയാൻ കഴിയൂ. തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് ഇന്നുള്ള അമിതാധികാരങ്ങൾ കുറയ്ക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മുൻകൂട്ടി കാണേണ്ടിയിരുന്ന ആപത്താണിത്. സെക്രട്ടറിമാർ മാത്രമല്ല കുഴപ്പക്കാരെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. ഭരണസമിതിയുടെ താളത്തിനൊത്ത് തുള്ളേണ്ടി വരുന്ന അനവധി പേരെയും അപ്പോൾ കാണാനാകും. പ്രവാസിയായ സാജനെ ആത്മഹത്യയിലേക്ക് നയിച്ച ആന്തൂർ നഗരസഭയിലെ സെക്രട്ടറി ഉൾപ്പെടെ 4 ഇപ്പോൾ സസ്പെൻഷനിലാണ്. എന്നാൽ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം കൺവെൻഷൻ സെന്ററിലെ അനുമതി ലഭിക്കാൻ പോകുന്നില്ലെന്ന് ശപഥം ചെയ്ത നഗരസഭാ ചെയർപേഴ്സൺ സമൂഹത്തിനു നേരെ കൊഞ്ഞനം കുത്തി അതേ കസേരയിൽ ഇന്നുമുണ്ട്. അവരുടെ രക്ഷയ്ക്ക് പ്രബലരായ നേതാക്കളുമുണ്ട്. ഉദ്യോഗസ്ഥർ മാത്രമാണ് ബലിയാടുകളായത്. തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമല്ല ഏത് സർക്കാർ ഓഫീസുകളും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാകണം നിലകൊള്ളേണ്ടത്. മുമ്പത്തെ പോലെയല്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇന്ന് സുഖമായി ജീവിക്കാൻ ആവശ്യമായ ശമ്പളം നൽകുന്നുണ്ട്. സംസ്ഥാന റവന്യൂ വരുമാനത്തിലെ സിംഹഭാഗവും ശമ്പളത്തിനും പെൻഷനും വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്ന് അറിയാത്തവരല്ല ഉദ്യോഗസ്ഥർ. വിവിധ കാര്യങ്ങൾക്കായി തങ്ങളെ സമീപിക്കുന്ന പൊതുജനങ്ങൾക്ക് താമസം കൂടാതെ സേവനം നൽകേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. സിവിൽ സർവീസ് അടിമുടി കുത്തഴിഞ്ഞു പോയതാണ് പല മേഖലകളിലും ഇന്ന് അനുഭവപ്പെടുന്ന അരാജകാവസ്ഥയ്ക്ക് കാരണം. ശുദ്ധീകരണ പ്രക്രിയ മേൽത്തട്ടിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു.